Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
അതിന് സമാധാനം പറയുകയാണ്. മുമ്പേ പോകുന്ന പക്ഷി, പിറകെ വരുന്ന പറക്കുന്ന പക്ഷിയുടെ ഒരു സമാധാനം പറയുകയാണ്. എന്താ ഈ രേഖുവിന്റെ മഹത്വം? യഥാലോകെ കീർത്തായ കൃതോ നാമായോ ദ്യൂതസമയ പ്രസിദ്ധ ചതുരംഗ യഥാ ജയതി ദ്യൂതേ പ്രവൃത്താനാം തസ്മൈ വിജിതായ തദർത്ഥം ഇതരേ ത്രിദ്വി ഏകാംഗാ അധരേയാഹ ത്രേതാ ദ്വാപരകലി നാമാനഹ സംയന്തി സംഗച്ഛന്തി അന്തർഭവന്തി. ഇവിടെ ചതുരംഗത്തിന്റെ ഉദാഹരണം പറയുന്നു. ചതുരംഗം പഴയ പകിടകളി, അതിന്റെ ഉദാഹരണം പറയുന്നു. അതിന് ചതുരംഗം എന്ന് പേര് വരാൻ, അംഗമെന്ന് ചടയാളം. അത് അതിന് നാലടയാളം, നാല് ഭാഗത്ത് നാലടയാളം ഉണ്ട് അതിന്. ഒന്ന് കലി, ദ്വാപരം, രണ്ട് മൂന്ന് ത്രേത, നാല് കൃതം. അപ്പൊ കലി എന്നുള്ളത് ഒരു അടയാളം, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടയാളം. ദ്വാപരം എന്ന് പറയുന്നിടത്ത് രണ്ടടയാളം, ത്രേതയ്ക്ക് മൂന്നടയാളം, കൃതത്തിന് നാലടയാളം. നാല് വശത്ത് ഏതുപോലെ എന്ന് വെച്ചാൽ ഏണിയും പാമ്പും കളിക്കുന്ന കട്ട പോലെ. ആ കട്ടയിൽ ഒരു പുള്ളി, പിന്നെ രണ്ട് പുള്ളി, മൂന്ന് പുള്ളി, നാല് പുള്ളി. അത് കറക്കിയിടുമ്പോൾ ഒരു പുള്ളി വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ്. അത് തന്നെയാണ് പകിടകളിയും. രണ്ട് പുള്ളി വന്നു കഴിഞ്ഞാൽ രണ്ട് പോയിന്റ്, മൂന്ന് വന്നാൽ മൂന്ന്, നാല് പോയിന്റ്, നാല് പുള്ളി വന്നാൽ. അതുപോലെ ഈ പകട എന്ന് പറയുന്ന സാധനം, ഇത് ചതുരത്തിലാണ്, മറ്റ് ദീർഘചതുരത്തിൽ എന്നുള്ളത്. നാല് സൈഡിൽ നാല് അടയാളം കിട്ടി. എന്നിട്ട് അത് കൈകൊണ്ട് വീശി എറിയും. എറിയുമ്പോൾ കലി വരെയാണെങ്കിൽ ഒരു പോയിന്റ്, അടുത്ത് ദ്വാപരമാണെങ്കിൽ രണ്ട് പോയിന്റ്, ത്രേതയാണെങ്കിൽ മൂന്ന് പോയിന്റ്. നേരെ കാണുന്നത് അല്ല. ഇനി നാലംഗം, ഇതാണ് ചതുരംഗം. നാലംഗം വരെയാണെങ്കിൽ അവിടെ നാല് പോയിന്റ്, അയാൾ ജയിച്ചു. അപ്പൊ നാല് പോയിന്റ് കിട്ടിയാൽ എന്താ, എല്ലാം ജയിച്ചു കഴിഞ്ഞു. ഇപ്പോ കലി ഒരു പോയിന്റിന് ഒരു സമ്മാനം വയ്ക്കും, രണ്ട് പോയിന്റിന് അതിനും കൂടി സമ്മാനം വയ്ക്കും, മൂന്ന് പോയിന്റ് അതിനും വലിയ സമ്മാനം വയ്ക്കും, നാലിന് ഏറ്റവും വലിയ സമ്മാനം വയ്ക്കും. അപ്പോ നാല് പോയിന്റ് ആണ് കിട്ടുന്നതെങ്കിൽ എന്ന് വെച്ചാൽ അതെറിയുമ്പോൾ ആ നാല് പോയിന്റ് വരുന്ന ഭാഗം ആണ് കാണുന്നതെങ്കിൽ അയാൾക്ക് ഈ ഒന്ന് രണ്ട് മൂന്ന് എല്ലാ സമ്മാനവും കിട്ടും. നാല് മാത്രമല്ല, മുഴുവൻ സമ്മാനവും അയാൾക്ക് എടുക്കാം. അല്ല, ഒന്നാണെങ്കിൽ അത് മാത്രമേ കിട്ടൂ, രണ്ടാണെങ്കിൽ അത് മാത്രമേ കിട്ടൂ. ഇങ്ങനെ പന്തയം വെച്ച് പഴയ കാലത്ത് കളിക്കും. ധർമ്മപുത്രരൊക്കെ ചൂത് കളിച്ച് നമുക്കറിയാം. അതുപോലെയുള്ള ആ കളിയുടെ പ്രത്യേകതയെ കുറിച്ച് പറയുന്നു. അതിൽ കൃതായ അകൃതഭാഗം കൃതനാമായോ ദ്യൂതസമയ പ്രസിദ്ധ, ദ്യൂതത്തിൽ അത് പ്രസിദ്ധമാണ്. ചതുരംഗ, അവിടെ നാലടയാളമുണ്ട്, അതുകൊണ്ടാണ് അതിന് ചതുരംഗം എന്ന് പേര് വന്നത്. സയദാ ജയരി, അത് ജയിക്കുകയാണെങ്കിൽ, ചേരുമ്പോൾ അത് കണ്ടു, അത് അഭ്യാസമാണ്. കൈകൊണ്ട് അതിന്റെ വശത്തിനത് വീശി എറിഞ്ഞു കഴിഞ്ഞാൽ, ശകുനിയെപ്പോലുള്ളവർ എറിഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമേ വരൂ, വേറൊന്നും വരത്തില്ല. ധർമ്മപുത്രർ എറിഞ്ഞോ കലിയെ വരത്തുള്ളൂ, വേറൊന്നും വരത്തില്ല. ഓരോരുത്തരുടെ കഴിവ. സയദാ ജയരി, അത് ജയിച്ചു കഴിഞ്ഞാലോ ദ്യൂതേ പ്രവൃത്താനം തസ്മൈ വിജിത അയ തദർത്ഥം ഇതരേ ത്രിദ്വി ഏകാംഗാഹ ഒരംഗം രണ്ടംഗം മൂന്നംഗങ്ങൾ അധരേയ. അതിന് താഴോട്ടുള്ളതാണല്ലോ, നാലംഗം എന്ന് പറയുന്നത് ടോപ്പ് സ്കോർ. അതിന് താഴോട്ട് വരുന്നതല്ല അധരേയ, താഴോട്ടുള്ളത് ത്രേത ദ്വാപര കലി നാമാന ത്രേത. അതിനെല്ലാം പേര് കൊടുത്തിരിക്കുന്നതാണ്. ത്രേത ദ്വാപര കലി, അതിന് കൊടുത്തിരിക്കുന്ന പേരാണ്. സംയമന്തി സംഗച്ഛന്തി അന്തർഭവന്തി. ഇപ്പൊ കളിയുടെ നിയമം അതാണ്. ആ നാല് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കിട്ടിക്കും, എല്ലാ സമ്മാനവും കിട്ടും. അപ്പൊ നാലിൽ ബാക്കി എല്ലാം അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. താല്പര്യം എന്താണ്? ഉപാസനയുടെ തേജസ്സിൽ അന്നദാനം പോലെയുള്ള സത്കർമ്മങ്ങളുടെ എല്ലാം തേജസ് അന്തർഭവിച്ചിരിക്കുന്നു. ഇതാണ് പറഞ്ഞു വരുന്നത്. രഹിക്കുന്നവരാണ് ഉപാസകനാണ്. അടുത്ത് പറയും സമ്പർഗ വിദ്യ എന്ന് പറയുന്ന, സമ്പർഗ വിദ്യ എന്ന് വെച്ചാൽ സമ്പർഗ ഉപാസന, അത് ശീലിച്ച് അതിന് സിദ്ധിയൊക്കെ നേടിയ ആളാണ്. ജ്ഞാനശ്രുതിയാണെങ്കിലോ ഉപാസന എന്നും അറിയത്തില്ല, സത്കർമ്മങ്ങൾ ചെയ്യുന്നു. ആ സാധാരണ പറയും എന്താണ്, കർമ്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസന, ഉപാസനയേക്കാൾ ശ്രേഷ്ഠമാണ് തത്വജ്ഞാനം. ഇവിടെ ഉപാസനയിൽ സിദ്ധിയെ പ്രാപിച്ച ആളാണ് രേഖ, അതുകൊണ്ടാണ് പ്രസിദ്ധനായത്. സിദ്ധിയിലൂടെയാണ് ഉപാസകന് പ്രസിദ്ധിയെ നേടുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ കേവലമായ കർമ്മം പോരാ, കർമ്മത്തോടുകൂടി ഉപാസനയും വേണം. അതാണ് ഇവിടെ കൊടുക്കുന്ന ഒരു പാഠം. അപ്പൊ കേവല കർമ്മം ചെയ്യുന്ന ആളാണ് ജ്ഞാനശ്രുതി, പക്ഷെ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉപാസനയോടുകൂടി ചേരുമ്പോൾ. ഭാഷകാരൻ പലയിടത്തും പറയുന്നുണ്ട്. അപ്പോ അതിൽ യാവാനർത്ഥ ഉദപാനെ സർവത സമ്പ്ലതോദയ എന്ന് പറഞ്ഞിടത്തും ഇത് തന്നെയാണ്. അവിടെ ജ്ഞാനവും കർമ്മവുമായിട്ട് പറയുന്നു. സർവകർമ്മങ്ങളും ജ്ഞാനത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഇവിടെ പറയുന്ന എന്താണ്, സർവകർമ്മങ്ങളും ഉപാസനയിൽ അന്തർഭവിച്ചിരിക്കുന്നു, കർമ്മഫലങ്ങളെല്ലാം ഉപാസനയുടെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. കർമ്മത്തെ അപേക്ഷിച്ച് ഉപാസന ശ്രേഷ്ഠമാണ്. അതാണ് ഇവിടെ ശ്രുതി പറയാൻ ഉദ്ദേശിക്കുന്നത്. അത്രയേ ഉള്ളൂ, അധികമഞ്ഞൊന്നും കൂടെ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഭാഷകാരൻ അത് കൂടുതൽ പല കാര്യങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പറയാനൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. യഥായും ദൃഷ്ടാന്ത ഏവം ഏനം രേക്കും കൃതായ സ്ഥാനീയം ത്രേതാദി യഥാസ്ഥാനീയം സർവം തത് അഭിസംമേത്യ അന്തർഭവന്തി രേക്കേ എന്ന് പറയുന്നു. അപ്പൊ ആ ദ്യൂതത്തിലെ ആകൃതത്തിന്റെ സ്ഥാനത്താണ് രൈക്കിന്റെ ഉപാസന, ഉപാസനയുടെ ഫലങ്ങൾ. അതിന് താഴോട്ട് വരുന്ന കനി, ദ്വാപര, ത്രേത, ഇതിലൊക്കെ പെടും കർമ്മങ്ങൾ, അതിന്റെ ഫലങ്ങൾ, അതെല്ലാം ഉപാസന ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഹിം തത് യത്കിഞ്ച ലോകേ സർവപ്രജാ സാധു ശോഭനം ധർമ്മജാതം കുറുവന്തി തത്സർവം രൈക്യസ്യ ധർമ്മേ അന്തർഭവന്തി. അതാണ് വ്യക്തമാക്കുന്നത്. ഈ ലോകത്തിൽ മനുഷ്യർ, ജീവന്മാര്, പ്രജാ സാധു ശോഭനം ധർമ്മജാതം, എന്തെല്ലാം സദ്ധർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുണ്ടോ അതെല്ലാം തത്സർവം രൈക്യസ്യ ധർമ്മേ, ആ രൈക്യ ധർമ്മത്തിൽ അന്തർഭവിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ രൈക്കന്റെ ഉപാസനയിലും ആ ഉപാസനയുടെ ഫലത്തിലും ഈ ലോകം ചെയ്യുന്ന സർവകർമ്മങ്ങളുടെയും ഫലം അന്തർഭവിച്ചിരിക്കുന്നു. ഇത് ജ്ഞാനശ്രുതിക്ക് ഒരു പാഠമാണ്. ഇങ്ങനെ സത്കർമ്മമായിട്ട് മാത്രം കഴിഞ്ഞാൽ പോരാ, ഉപാസനകളൂടെ വേണം. സസ്യഫലേ സർവപ്രാണി ധർമ്മഫലം അന്തർഭവന്തി. കേവലം ജ്ഞാനശ്രുതിയുടെ അന്നദാനത്തിന്റെ ഫലമല്ല, സർവപ്രാണികളും എന്തെല്ലാം സദ്ധർമ്മങ്ങൾ ചെയ്യുന്നു അതെല്ലാം അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. എന്തുകൊണ്ട് ഉപാസനയുടെ ഫലം അത്രയും ശ്രേഷ്ഠമാണ്. യഥാ അന്യോപി കസ്യ യഹ തദ്വേദ്യം വേദ കിം യത് തദ്വേദ്യം സരൈക്യ വേദ. അതുകൊണ്ട് പറയുന്നു, ഇവിടെ വേദ്യമായിരിക്കുന്നത്, ഉപാസ്യമായിരിക്കുന്നത് രഹിക്കുന്നല്ലാതെ ഇനി മറ്റാരെങ്കിലും ഇത് അനുഷ്ഠിച്ചാലും അവർക്കും ഇത് തന്നെ ഫലം. എന്താണോ സർവധർമ്മഫലങ്ങളും അവരുടെ ഉപാസനാ ഫലത്തിൽ അന്തർഭവിക്കും എന്ന് പറഞ്ഞാൽ അവരും രഹിക്കുന്നെ പോലെ തന്നെ മഹാത്മാവായി തീരും, രഹിക്കുന്നെ പോലെ തന്നെ ഫലത്തെ അവരും പ്രാപിക്കും. ഇതാരുപാസിച്ചാലും അനുക്കിം തത് യത് വേദ്യം സരൈക്യോ വേദ തത് വേദ്യം അന്യോപിയോ വേദ തമപി സർവ പ്രാണിധർമ്മജാതം തദ്ധനം ച രൈക്കുമിവ അഭിസമയിരി ഇത്യനുവർത്തതെ സ്വയവം ഭൂതോ മയാ വിദ്വാൻ ഏതത് ഉക്ത ഏവമുക്തോ രൈക്വ വത് സ ഏവ കൃതായ സ്ഥാനിയോ ഭവതി അഭിപ്രായ. അതുകൊണ്ടാണ് മുമ്പേ പോകുന്ന പക്ഷി പറയുന്നു ഞാനങ്ങനെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇവനെ രഹിക്കുവിന് സമമൊന്നുമല്ല ഇവനെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് രഹിക്കുവിന്റെ ഉപാസന ഫലം അത്രയും ശ്രേഷ്ഠമാണ്. അതെന്താണ്, കൃതായ സ്ഥാനീയമാണ്. ആ ദ്യൂതിലെ കൃതത്തെ ജയിച്ചതുപോലെയാണ് രഹിക്കുവിന്റെ നില. അത് ജ്ഞാനശ്രുതി അപേക്ഷിച്ച് എത്രയോ ഉയർന്നതാണ്. അത് കേവല കർമ്മത്തിന്റെ ഫലമല്ല, ഉപാസനയുടെ ഫലമാണ് എന്ന് മുമ്പേ പോകുന്ന പക്ഷി പിന്നാലെ വരുന്ന പക്ഷി ബോധിപ്പിക്കുന്നു. യഥാ കൃതായ വിജിതായ അധരേയാഹ സംയന്തി ഏവം ഏനം സർവം തദ് അഭിസമൈതി യക്കിഞ്ച പ്രജ സാധു കുർവന്തി യസ് തദ്വേദ യത് സവേദ സമയാ ഏതദുക്തൈതി തദ്ഭജാനശ്രുതി പൗത്രായണ ഉപശുശ്രാവ സഹ സംജിഹാന ഇവ ക്ഷത്താരം ഉവാച അംഗാരേ ഹ സയുക്വാനമിവ രൈക്കും അഖേതി യോനു കഥം സയുക്വാരൈക്കു ഇതി തതുഹ തദ്ദീദൃശം ഹംസവാക്യം ആത്മനഃ കുസ്സാരൂപം അന്യസ്സു വിദുഷോ രൈക്വാദേഹി പ്രശംസാരൂപം ഉപശുശ്രാവ ശ്രുതവാൻ ഹർമ്മ്യതലസ്ഥോ രാജാ ജാനശ്രതി പുത്രായണഃ. ഈദൃശം ഹംസവാക്യം, ഈ ഹംസവാക്യം ജാനശ്രുതി കേട്ട് കുത്സാരൂപം നിന്ദാരൂപം, വാസ്തവത്തിൽ ഹംസം നിന്ദിക്കൊന്നുമില്ല, ഇയാളെക്കാൾ മറ്റേയാൾ ശ്രേഷ്ഠമെന്ന് പറയുമ്പോൾ അതൊരാളുടെ നിന്ദയല്ലല്ലോ, അധിക്ഷേപമല്ല. ഇയാളെക്കാൾ ശ്രേഷ്ഠമാണ് മറ്റേയാൾ, അയാളുമായി തരജ്യപ്പെടുമ്പോൾ ഇയാളൊന്നുമല്ല എന്നേ പറഞ്ഞു. വിദുഷോ രൈക്വാദേഹി പ്രശംസാരൂപം, വിദ്വാൻ എന്നിട്ട് ഉപാസകനായ ആ രൈക്കിനെ പ്രശംസിച്ചു, അതാ പറഞ്ഞത്. ഉപശുശ്രാവ അത് കേട്ടു ജാനശ്രുതി, ഹർമ്മ്യ തലസ്ഥ മട്ടുപ്പാവിൽ നിന്ന് ജാനശ്രുതി അത് കേട്ടു. പവിത്രായണ തച്ച ഹംസവാക്യം സ്മരൻ നേവ പൗനപുന്യേന രാത്രിശേഷം അതിവാഹയാമാസ. രാത്രി മുഴുവൻ അതാണ് സംജിഹാന, കാലം കടത്തിവിട്ടു എന്നാണ്. രാത്രി മുഴുവൻ ഇത് തന്നെ ആലോചിച്ച് എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാണ് പറഞ്ഞല്ലോ. ദേവന്മാരോ ഋഷിമാരോ ഇയാളുടെ സത്കർമ്മത്തിൽ സന്തുഷ്ടരായി ഇയാൾക്ക് ഇനി മറ്റൊരു വിദ്യ കൂടി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇയാൾക്ക് ഇങ്ങനെ ഒരു ചെറിയ സൂചന കൊടുത്താണ് ജാനശ്രുതി. ഈ ഹംസവാക്യത്തെ ജാനശ്രുതി മോശക്കാരനല്ല, കാരണം ഹംസം പറഞ്ഞ ഭാഷ മനസ്സിലാക്കാൻ പറ്റി, പക്ഷിയുടെ ഭാഷ മനസ്സിലായി. അപ്പൊ ഇത് തന്നെ സ്മരിച്ചു വീണ്ടും വീണ്ടും എന്താ പറഞ്ഞതിന്റെ താല്പര്യം. രാത്രി ശേഷം ഉറങ്ങിയില്ല, അതിവാഹയാമാസ തഥാസ വന്ദിഭി രാജ സ്തുതിയുക്താഭേ വാഗ്ഭി പ്രതിബോധ്യമാന. അപ്പോ രാവിലെ വന്ദികൾ സ്തുതി പാഠകന്മാരെല്ലാം സ്തുതി ചെയ്ത് രാജാവിനെ ഉണർത്തി, ഉറങ്ങിയില്ല എന്നാലും ഉണർന്നു. വാച ക്ഷത്താരം സഞ്ജിഹാന യവ സയാന നിദ്രാം വ പരിതിജൻ യവ ഹയങ്ക വസാരേ സ സയുഗ്വാനം ഇവ രൈഖമാഥ കിം മാം സൈവ സ്തുത്യഹോ നാഹമിത്യഭിപ്രായ. ഉടനെ എന്ത് ചെയ്തു, തന്റെ ക്ഷത്താരം തന്റെ പരിചാരകനെ വിളിച്ചു. സഞ്ജിഹാനേവ ശയനം നിദ്രാമ്പ പരിത്യജന്നേവ, അങ്ങനെ പറയാം. ഉറങ്ങാതെ തന്നെ ഇരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു, സ്വാഭാവികമാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്താ അതിന്റെ കാരണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നവൻ ഹേ അങ്ക തന്റെ പരിചാരകനെ വിളിച്ചിട്ട് പറയുന്നു, വത്സാരേ സൈഗ്വാനം ഇവരേക്ക് മാത്ര ആ പക്ഷി ഇങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ ആ രൈക്കുവിനെ കുറിച്ച് കേട്ടല്ലോ, അവൻ സ്തുത്യർഹനാണ് വന്ദനീയനാണെന്നും പറഞ്ഞു. നാഹം അവനെപ്പോലെ ഞാൻ വന്ദനീയനല്ല എന്നും കേട്ടു. അഥവാ സൈഗ്വാനം രൈക്കുമാത്ത ഗത്വ മമ തദ്ദീർക്ഷ, രണ്ടു തരത്തിലൂടെ വ്യാഖ്യാനിക്കുന്നു ആ ഭാഗത്തെ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു, നീ പോയി ആ രൈക്കുവിനോട് പറയുക ഞാൻ അവനെ കാണാൻ ആഗ്രഹിക്കുന്നു. തഥാ ഇവ ശബ്ദ അവധാരണാർത്ഥം അനർത്ഥകോ വാച്യ, അതെല്ലാം ഭാഷയെ സംബന്ധിച്ച കാര്യം പറയുന്നു. രണ്ടു തരത്തിലും ആകാം, ഒന്നുകിൽ ആ ഭൃത്യനോട് ചോദിച്ചു ആരായി രൈക്കൻ, അല്ലെങ്കിൽ അവനോട് പറഞ്ഞു എന്താണ് നീ പോയി ആ രൈക്കനെ കൊണ്ട് പറയണം എനിക്ക് കാണാൻ അനുവാദം വേണം, അക്കാര്യം രൈക്കനെ അറിയിക്കണം എന്നാണ്. കാരണം അത്രയും മഹാനായ ഒരാളെ അറിയണമല്ലോ. സജ ക്ഷത്ത പ്രതിവാച രൈക്കോ അയന കാമോ രാജ്ഞോ അഭിപ്രായജ്ഞോ യോനു കഥം സഹിക്കുവാരൈക്കെഴുതി രാജ്ഞയെ വഞ്ചുക്തി ആനയതും തച്ഛിന്നം ഞാതുമിച്ച യോനു കഥം സഹിക്കുവാരൈക്കോ ഇത്യവോച സജ ഭല്ലാക്ഷമജനമേവ അവോചത്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഭൃത്യൻ തിരിച്ചു ചോദിച്ചു ആരായി രൈക്കൻ, അയാൾക്കും അറിയില്ല. രൈക്കൻ പ്രസിദ്ധനാണെന്ന് പറഞ്ഞു, പക്ഷെ അത് മഹാത്മാക്കളുടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിദ്ധന്മാരുടെ പ്രശസ്തി എല്ലായിടത്തും എത്തണമെന്നില്ല, ഒരു പക്ഷെ അത് സജ്ജനങ്ങളുടെ ഇടയ്ക്ക് മാത്രമേ കാണത്തുള്ളൂ. ഭൃത്യൻ അതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് എങ്ങനെ ആരെന്ന് പറഞ്ഞു പോയി, എവിടെ പോയി അന്വേഷിക്കും, എങ്ങനെ കണ്ടുപിടിക്കും? അതുകൊണ്ട് ആനയതും ദച്ഛിന്നം ഞാതുമിച്ച്, എന്തെങ്കിലും ഒരു അടയാളം വേണം. എങ്ങനെയാ ഈ രൈക്കനെ കണ്ടുപിടിക്കുന്നത്? കഥം സഹിക്കുക രൈക്കുക എന്ന് ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു രാജാവ്? ഭല്ലാക്ഷ വചനമേവ അവോചത്, ആ പക്ഷികൾ എന്ത് പറഞ്ഞു അത് അതുപോലെ പറഞ്ഞു. ഇത് മനസ്സിലാകുന്നു, ഇത്രയേ ഉള്ളൂ. രൈക്കനെ കുറിച്ച് എന്റെ പക്കലുള്ള വിവരം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ മന്ത്രത്തെ അതുപോലെ പറഞ്ഞു, പക്ഷികൾ പറഞ്ഞ ആ വചനത്തെ പറഞ്ഞു. എന്താണോ, എങ്ങനെയാണോ ചൂതുകളിയില് കൃതം നേടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നേടുന്നത് അതുപോലെ, സർവക്രമങ്ങളും അവയുടെ ഫലങ്ങളും ഏതൊരു ഉപാസനയിൽ അല്ലെങ്കിൽ അതിന്റെ ഫലത്തിൽ അന്തർഭവിച്ചിരിക്കുന്നുവോ, അങ്ങനെയുള്ള ഒരു ഉപാസകൻ ദിവ്യൻ മഹാത്മാവ് അതാണ് സഹിക്കുവാൻ എന്നിങ്ങനെ പറഞ്ഞതുപോലെ പറഞ്ഞു. വേറെ അടയാളമൊന്നും എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാൻ പോയി. പിന്നെ പേരിൽ നിന്നറിയാം, ഒരു വണ്ടിയുടെ അടുത്താണ് ആളിരിക്കുന്നതെന്നറിയാം. തതു ജാനശ്രുതി പൗത്രായണ ഉപശുശ്രാവ സഹ സഞ്ജിഹാനൈവ ക്ഷത്താരം വാച അംഗാരേ അസൈക്വാനമിവ രൈഖമധ്യേതി യോനു കഥം സൈക്വാ രൈഖൈതി യഥാ കൃതായ വിജിതേയ അധരേയ സംയന്തി ഏവമേനം സർവം തദഭിസമൈതി യക്കിഞ്ച പ്രജാ സാധു കുർവന്തി യസ്തദ്വേദ യസ്സവേദ സമയാ ഏതത് ഉക്തൈതി തഹക്ഷത്ത അന്വിഷ്യ ന അവിദമിതി പ്രത്യയായ തംഹോവാച എത്രാരേ ബ്രാഹ്മണസ്യ അന്വേഷണ തദേനം ഋച്ഛേതി തസ്യ സ്മരൻ സഹക്ഷത്ത നഗരം ഗ്രാമം വാഗത്വ അന്വിഷ്യ രൈക്കും ന അവിദം ന വിജ്ഞാസിഷമിതി പ്രത്യയായ പ്രത്യാഗതവാൻ. രാജാവ് ഈ പറയുന്ന കേട്ടിട്ട് ആ ക്ഷത്താവ് ആ പരിചാരകൻ അല്ലെങ്കിൽ മന്ത്രി നഗരം ഗ്രാമം ഭാഗത്തു ആ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും എല്ലാം പോയി അന്വേഷിച്ച, എല്ലായിടത്തും അന്വേഷിച്ചു. രൈക്കൊന്നാവിധം, ഈ രൈക്കൻ എന്ന് പറയുന്ന ഒരാളെ കണ്ടില്ല. വിജ്ഞാസിഷമിതി പ്രത്യയായ, എനിക്ക് അങ്ങനെ ഒരാളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എവിടെയുണ്ട് ഈ ആൾക്കൂട്ടത്തിൽ, എവിടെ അങ്ങനെ ഒരാളുണ്ട്? പക്ഷേ ഇങ്ങനെ ഒരു ഉപാസകൻ ദിവ്യൻ മഹാത്മാവ് അങ്ങനെ എനിക്കൊരാളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. തംഹോ വാചക്ഷത്താരം വരെ എത്ര ബ്രാഹ്മണസ്യ ബ്രഹ്മവിധ ഏകാന്തേ അരണ്യ നദീ പുളിനാദോ വിവിക്തേ ദേശി അന്വേഷണ അനുമാർഗണം ഭവതി തത്ര ഏനം ബ്രേക്കും ഈർച്ഛർച്ച ഗച്ഛ തത്ര മാർഗണം കുറു ഇത്യർത്ഥ. നീ എവിടെയാ പോയത്? പട്ടണത്തിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി, ആൾക്കൂട്ടമുള്ളിടത്തെല്ലാം പോയി പറയുന്നു. അങ്ങനെയല്ല, ഇങ്ങനെയുള്ള വിദ്വാൻമാരെ ഉപാസകന്മാരെ അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? ക്ഷത്രം വരെ എത്ര ബ്രാഹ്മണസ്യ ബ്രഹ്മവിദ ഏകാന്ത സ്ഥാനങ്ങൾ അവിടെ അന്വേഷിക്കുന്നു. അരണ്യേ വനത്തിൽ നദീകുളിനാദു അല്ലെങ്കിൽ നദീതടത്തിൽ വിവിക്തേ ദേശേ ഏകാന്ത സ്ഥലത്ത് അവിടെ നീ അന്വേഷിച്ചു. നീ മാർക്കറ്റിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അവിടെ കാണും രേഖ. അന്വേഷണ അനുമാർഗണം ഭവതി, അങ്ങനെയുള്ള സ്ഥലത്ത് പോയി അന്വേഷിക്കണം. ദത്തത്രയനം ലേക്കും വച്ച് അവിടെ പോയിട്ട് നീ രേഖ അന്വേഷിക്കും. എവിടെയാണോ ബ്രാഹ്മണസ്യ ബ്രഹ്മവിദഹ, ബ്രഹ്മജ്ഞാനികളെ അന്വേഷിക്കേണ്ട സ്ഥാനോ, അവിടെ പോയി നീ അന്വേഷിക്കുക. അവൻ അന്വേഷിക്കൂ എന്ന് പറഞ്ഞു. സഹക്ഷത്ത അന്വേഷ്യ നാവിധമിതി പ്രത്യയായ തം ഹോ വാച എത്രാരേ ബ്രാഹ്മണ ബ്രാഹ്മണസ്യ അന്വേഷണ തത് ഏനം അർച്ചേതി സോ അധസ്ഥാ ശകടസ്യ പാമാനം കഷമാണം ഉപോപവിവേശ തം അഭിവാദ തം നു ഭഗവ സൈവാരയിത്വാ ഐത്യഹം ഹ്യര ഇതിഹ പ്രതിജ്ഞേ സഹക്ഷത്ത അവിദമിതി പ്രത്യയായ ഇത്യുക്തഹക്ഷത്ത അന്വേഷ്യതം വിജനേ ദേശേ അധസ്ഥാ ശകടസ്യ ഗാത്രിയാഹ പാമാനം ഖർജൂം കഷമാണം കണ്ടൂയമാനം ദൃഷ്ട്വാ ഇത്യുക്ത ക്ഷത്ത, അങ്ങനെ ക്ഷത്താവ് അന്വേഷ്യം നടന്നു. അന്വേഷ്യ പിന്നീട് വിജനദേശത്ത് പോയി. അന്വേഷിത്വം വിജനേ ദേശേ അധസ്ഥാൽ ശകടസ്യ, ഒരു വണ്ടിയുടെ അടിക്ക് ഗന്ത്രിയ പറയുന്നു, ആ വണ്ടിയുടെ സമീപത്ത് എന്താണ് പാമാനം ഖർജൂം കഷമാണം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചൊറിയൊന്നുമില്ല, സോറിയാസിസ് പോലെ എന്തോ കുഴപ്പമാണ്, അങ്ങനെയുള്ള അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ സ്ഥിരം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത് മാറാതെ ദേഹത്ത് മുഴുവൻ ചൊറി പിടിച്ചിരിക്കുകയാണ്. ദൃഷ്ട അങ്ങനെ ഒരാളെയാണ് കണ്ടത്. അയം നൂനം സൈവാരയിക്കുക, ഇത് കണ്ടപ്പോൾ മനസ്സിലായി. എന്താണ് പറഞ്ഞതുപോലെ തന്നെ ഒരു വണ്ടിയുണ്ട്, വണ്ടിയുടെ അടിയിൽ ഒരാൾ ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നു, വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇയാളായിരിക്കും ഉപാസകൻ. സൈക്കുവാരൈക്കൊയ്ത്തി ഉപസമീപ ഉപയോഗിച്ച വളരെ അടുത്ത് ചെന്നു. വിനയേന ഉപവിഷവൻ അടുത്ത് ചെന്നു സാവകാശം ഇരുന്നു. തംചരൈക്കും അഭിവാദ ഉക്തവാൻ, എന്നിട്ട് രൈക്കുനോട് വളരെ സാവകാശം വളരെ സൂക്ഷിച്ച് മര്യാദയോടുകൂടി ചോദിച്ചു. തോമസിയെ ഭഗവു ഭഗവൻ സൈവാരൈക്കു, ഇത് അങ്ങാണോ മഹാത്മാവേ ഈ രൈക്കുവൻ എന്ന് പറയുന്നത്. ഏവം പൃഷ്ടു അഹമസ്മി അനാദരൈവ പ്രതിജ്ഞ അഭ്യുപഗതവാൻ അരാ എടോ, ഞാൻ തന്നെയാണ് നീ അന്വേഷിച്ചവൻ. അനാദരൈവ പ്രതിജ്ഞ, വലിയ ആദരവൊന്നും കാണിച്ചല്ല ഞാനോട്. നീ എന്താ അത്രമാത്രം എന്നെ അന്വേഷിക്കാൻ എന്താ കാര്യം എന്നുള്ള മട്ടിൽ, അനാദര നീ പോട എന്നുള്ള മട്ടിൽ അനാദരവോടുകൂടി പ്രതിജ്ഞ പുളിതത്തിൽ നീട്ടി പറഞ്ഞ അതുകൊണ്ടാണ്. അനാദരവിനെ കാണിക്കാൻ നീട്ടി പറയാവുന്നുണ്ട്. നീട്ടി വിളിക്കാൻ ഇടോ എന്ന് നീട്ടി വിളിച്ചതിന്റെ അർത്ഥം ദേഷ്യത്തിലും അതുപോലെ സ്നേഹത്തിലല്ല, സ്നേഹത്തിനും വിളിക്കാൻ അതേ ശബ്ദം തന്നെ. പക്ഷെ അല്പം ദേഷ്യത്തോടുകൂടി പറഞ്ഞു, ശല്യപ്പെടുത്താൻ ആരോ വന്നെന്നുള്ള രീതിയിലായിരിക്കും. സതം വിജ്ഞായ അവിദം വിജ്ഞാതവാൻ അസ്മീതി പ്രത്യേക പ്രത്യേകത, ഉടൻ തന്നെ കെട്ടിപ്പോയി സന്തോഷത്തോടുകൂടി ഓടിപ്പോയി. ജ്ഞാനശ്രുതി അറിയിച്ചു, ആ ഞാൻ കണ്ടുപിടിച്ചു, രൈക്കുവൻ വണ്ടിക്കാരൻ രൈക്കുവനെ ഞാൻ കണ്ടെത്തി എന്ന് പോയി അറിഞ്ഞു. സോ അധസ്താദ് ശകടസ്യ പാമാനം കഷമാണം ഉപവിവേശ തം അഭ്യുവാദ തം നു ഭഗവ സൈക്വാ രൈക്വാ ഇത്യഹം ഹ്യര ഇതിഹ പ്രതിജ്ഞേ സഹക്ഷത്ത അവിദമിതി പ്രത്യയായ. ഇനി വരുന്ന ഭാഗങ്ങളിലാണ് ശരിക്കും വിഷയത്തിലേക്ക് കടക്കുന്നത്, കഥയിൽ നിന്ന്. തദുഹ ജാനശ്രുതി ഔത്രായണ ഷഡ്ശതാനി ഗവാം നിഷ്കം അശ്വതരീരഥം തദാദായ പ്രതിചക്രമേ തംഹ അഭ്യവാദ.